share the word of God. Minister God's word.
ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാൻ ഇവിടെ ഒരു ആഴ്ച കൂടി ആയിരിക്കാൻ ഇടയായതിന്
സന്തോഷം.
ദൈവത്തിന്റെ ജനത്തോടൊപ്പം അവനെ ആരാധിക്കുന്നത് എത്ര സന്തോഷമുള്ള കാര്യമാണ്. ആദ്യമായിട്ട് കടന്നു വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞങ്ങൾ ദൈവവചനത്തിൽ പുസ്തകങ്ങൾ പുസ്തകമായിട്ട് വാക്യം തോറും വിശദമായി
പഠിക്കുകയാണ്. In our text is Ephesians chapter 5 verses 1 to 14.
എഫേസ്യലേഖനമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5-ാം അധ്യായത്തിലെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ പഠിക്കുന്നത്.
Let us read God's word. Therefore be imitators of God as beloved children.
ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പി.
And walk in love as Christ loved us and gave himself up for us.
ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി.
A fragrant offering and sacrifice to God. But sexual immorality and all impurity or covetousness must not even be named among you. As is proper among saints.
ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാവുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം.
Let there be no filthiness, nor foolish talk, nor crude joking, which are out of place, but instead let there be thanksgiving.
ചീത്തതരം പൊട്ടച്ചൊൽ കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്.
For you may be sure of this, that everyone who is sexually immoral or impure or who is covetous, that is an idolater, has no inheritance in the kingdom of Christ and God.
ദുർനടപ്പുകാരൻ അശുദ്ധൻ വിഗ്രഹാരാധിയായ ദൈവാഗ്രഹി ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
Let no one deceive you with empty words, for because of these things the wrath of God comes upon the sons of disobedience.
വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണക്കെട്ടവരുടെ മേൽ വരുന്നു.
Therefore do not be partners with them. So at one time you were darkness, but now you are light in the Lord. Walk as children of light.
നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായതെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തുള്ളവരായി നടന്നുകൊള്ളി.
For the fruit of light is found in all that is good and right and true.
സകല സൽഗുണവും നീതിയും സത്യമല്ലോ വെളിച്ചത്തിന്റെ ഫലം.
And try to discern what is pleasing to the Lord. Take no part in the unfruitful works of darkness, but instead expose them.
ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കത്ര വേണ്ടത്. അവ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാവും.
For it is shameful even to speak of the things that they do in secret. But when anything is exposed by the light, it becomes visible.
അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും.
For anything that becomes visible is light. Therefore it says, awake, O sleeper, and arise from the dead, and Christ will shine on you.
ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന മരിച്ചവരുടെ ഇടയിൽ എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു.
Shall we bow heads in prayer?
നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം.
Gracious God, our loving heavenly Father,
ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
for access to your throne room by the blood of Jesus Christ your Son, we thank you.
നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾക്ക് കൃപാസനത്തിന് അടുത്തേക്ക് പ്രവേശനം ഉള്ളതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
For boldness and confidence that you have given us to approach your throne room, we praise you and thank you.
നിന്റെ കൃപാസനത്തിന്റെ അടുത്തേക്ക് വരുവാനുള്ളതായ ധൈര്യത്തിനായിട്ട് ആത്മവിശ്വാസത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
We know we are what we are because of the blood shed for us on the cross.
ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ പുണ്യാഹ രക്തത്താലാണ് എന്ന് ഞങ്ങൾ അറിയുന്നു.
You have declared us righteous by coming into this world and dying for us.
ഈ ലോകത്തിലേക്ക് വന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനാൽ നീ ഞങ്ങളെ നീതിമാന്മാരെന്ന് പ്രഖ്യാപിച്ചതോർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
We thank you that you brought us out of the kingdom of darkness into your marvelous light.
അന്ധകാരത്തിൽ നിന്ന് നിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ വിളിച്ചതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
Thank you that you broke the bondage of sin and Satan over our lives and set us free.
പാപത്തിന്റെയും പിശാചിന്റെയും ബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കിയതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
Thank you because you included us in your death, burial, resurrection, ascension and exaltation.
നിന്റെ മരണത്തിലും നിന്റെ കബറടക്കത്തിലും നിന്റെ പുനരുത്ഥാനത്തിലും സ്വർഗാരോഹണത്തിലും കർത്താവേ നിന്റെ മഹത്വീകരണത്തിലും നീ ഞങ്ങളെ പങ്കാളികളാക്കി തീർത്തതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം അർപ്പിക്കുന്നു.
Thank you because you have seated us with you in the heavenly places, and indeed you are seated far above all rule, authority, power, dominion, above every name that is named in this age and age to come.
സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഇപ്പോഴുള്ളതിനും വരുവാനുള്ളതുമായ എല്ലാ നാമത്തിനും മേലായ നാമം നൽകി നീ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങളെയും നിന്നോടുകൂടി ഇരുത്തിയിരിക്കാൻ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
Thank you that our lives are hid with Christ in God.
കർത്താവേ ഞങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കിയാൽ ഞങ്ങൾ നിനക്കു നന്ദി
പറയും.
ശത്രുവിന്റെ തലയെ നീ ക്രൂശിൽ തകർത്തതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം. നിന്റെ ഉള്ളം കയ്യിൽ ഞങ്ങളെ വരച്ചിരിക്കിയാൽ ഞങ്ങൾ നിനക്ക് നന്ദി
പറയും.
നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കിയാൽ ഞങ്ങൾ നിനക്ക്
സ്തോത്രം.
വിശുദ്ധ നാമത്തിന് ഞങ്ങൾ സ്തുതി അർപ്പിക്കുന്നു. സകല സ്തുതിയും ആരാധനയും മഹത്വവും ഞങ്ങൾ നിനക്ക് തന്നെ അർപ്പിക്കുന്നു. നിന്റെ സിംഹാസനത്തിന് മുമ്പായി ഞങ്ങളെ തന്നെ വണങ്ങുന്നു. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായിരിക്കാൻ ഞങ്ങൾ നിനക്ക് നന്ദി പറയും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
Based on the fact that we are called in Christ, Ephesians 1:18 tells us we are called in Christ.
എഫെസ്യ ലേഖനം 1:18 വാക്യത്തിൽ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു, ക്രിസ്തു യേശുവിൽ വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നാം ഐക്യതയോടുകൂടെ ഒരുമിച്ച് ചേർന്ന് ഒരുമനപ്പെട്ട് നടക്കണം എന്ന് നമ്മോട്
ആവശ്യപ്പെടുന്നു.
4:1-16 വരെയുള്ള വാക്യങ്ങളിൽ അതേ കുറിച്ചാണ് അപ്പോസ്തലൻ ഊന്നി പറയുന്നത്. നമ്മെ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എഫെസ്യ ലേഖനം 2:5-8 വരെയുള്ള വാക്യങ്ങളാണ് ഇത് പറയുന്നത്. നാം അത് മുഖാന്തരം, അത് നിമിത്തം നാം നിർമ്മലതയോടുകൂടി വിശുദ്ധിയിൽ നടക്കണം എന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. എഫെസ്യ ലേഖനം 4:17-17 വരെയുള്ള 14 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യമാണ് അപ്പോസ്തലൻ ഊന്നി പറയുന്നത്.
Therefore be imitators of God as beloved children.
5 ആരംഭിക്കുമ്പോൾ ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ എന്ന് പൗലോസ് പറയുന്നു.
I'm a grandfather now.
ഞാൻ ഒരു വല്യപ്പനാണിപ്പോൾ.
Children imitate or mimic their parents.
കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ അനുകരിക്കുന്നവരാണ്.
And this verse sets the theme for the whole section.
ഈ വാക്യം ഈ ഭാഗത്തിന്റെ ആമുഖമായിട്ട് പറയാ നിൽക്കുക.
Be therefore imitators of God as beloved children.
ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി.
Paul is simply arguing that children are like their parents.
മക്കൾ തങ്ങളുടെ മാതാപിതാക്കളെ പോലെ തന്നെയാണ് എന്നതാണ് പൗലോസിന്റെ വാദമുഖം.
Now that can be both encouraging and at the same time embarrassing to those who have children.
മക്കളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഉത്സാഹം ജനിപ്പിക്കേണ്ടതാണ്, ചിലപ്പോഴെങ്കിലും അവരെ നിരുത്സാഹപ്പെടുത്തേണ്ടതുമായ കാര്യമാണ്.
Esther, my daughter, had a toy guitar.
എന്റെ മകൾ എസ്തർക്ക് ഒരു കളിപ്പാട്ടമായിട്ട് ഒരു ഗിറ്റാർ ഉണ്ടായിരുന്നു.
She was a little kid.
അവളൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോഴാണ് അവൾക്ക് ഉണ്ടായിരുന്നത്.
And when I picked up my real guitar,
ഞാൻ എന്റെ ശരിയായ ഗിറ്റാർ എടുത്തപ്പോൾ,
she would pick up a toy guitar.
അവൾ അവളുടെ കളിപ്പാട്ടമായ ഗിറ്റാറും എടുക്കും.
And when I finished playing and I rested the guitar against the wall,
ഞാൻ ഗിറ്റാർ വായിച്ച ശേഷം അത് ഭിത്തിയിൽ ചാരി വയ്ക്കുമ്പോൾ,
she would take her toy guitar and rest it against the wall the same way the front of the guitar against the wall.
ഞാൻ വെക്കുന്നതുപോലെ തന്നെ അവളും തന്റെ ഗിറ്റാർ എടുത്ത് ഗിറ്റാറിന്റെ മുഖം ഭിത്തിയിലേക്ക് ചേർത്ത്
വെക്കാറുണ്ടായിരുന്നു.
നാം പറയുന്നതല്ല മക്കൾ അനുകരിക്കുന്നത്, നാം ചെയ്യുന്നതാണ് അവർ
അനുകരിക്കുന്നത്. Trying to drive like his father.
ഒരു പിതാവിനെ പോലെ കാർ ഓടിക്കുവാനായിട്ട് ശ്രമിക്കുന്ന മുൻ സീറ്റിലിരിക്കുന്ന കൊച്ചുകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ?
Or daddy is walking in front and the little one is trying to walk just like him behind him.
മുമ്പിൽ നടക്കുന്ന പിതാവിനെ പോലെ അനുകരിച്ചുകൊണ്ട് അവന്റെ പിന്നാകെ നടക്കുവാൻ ശ്രമിക്കുന്നതായി കുട്ടികളെ കണ്ടിട്ടില്ലേ?
So children imitate their parents.
അതുകൊണ്ട് കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളെ അനുകരിക്കുന്നു.
And sad to say, children will also imitate daddy smoking a cigarette.
പിതാവ് പുകവലിക്കുന്നെങ്കിൽ അതും കുട്ടികൾ അനുകരിക്കുവാൻ ശ്രമിക്കും എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്.
Or taking a drink of alcohol.
അല്ലെങ്കിൽ മദ്യപിക്കുമ്പോൾ അവരും അതിന് ശ്രമിക്കും.
Because they learn, probably they learn a lot more by watching and imitating than any other way.
നമ്മെ അനുകരിക്കുന്നതിൽ, നമ്മെ നിരീക്ഷിച്ച് അനുകരിക്കുന്നതിൽ മറ്റേത് വിധത്തിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർ പഠിക്കുന്നു.
So we must be careful as parents.
അതുകൊണ്ട് മാതാപിതാക്കൾ എന്ന നിലയിൽ നാം ആ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടത് ആവശ്യമാണ്.
We are the children of God.
നാം ദൈവത്തിന്റെ മക്കളാണ്.
Then we should imitate our father in heaven.
അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ നാം അനുകരിക്കേണ്ടത് ആവശ്യമാണ്.
That's the basis of the three admonitions that Paul is giving us in this section.
ഈ ഭാഗത്ത് പൗലോസ് നൽകുന്ന മൂന്ന് പ്രബോധനങ്ങളുടെ അടിസ്ഥാന വാക്കാര്യം ഇത്
തന്നെയാണ്.
യോഹന്നാന്റെ ലേഖനവുമായിട്ട് ഈ ഭാഗത്തിന് ഒരു സമാനതയുണ്ട്. ഒന്ന് യോഹന്നാൻ 4 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ ദൈവം സ്നേഹമാകുന്നു എന്ന് നാം വായിക്കുന്നു.
എഫേസ്യ
ലേഖനം 5 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ സ്നേഹത്തിൽ നടക്കുവാനായിട്ട് നമ്മെ പ്രബോധിപ്പിക്കുന്നു. 1 യോഹന്നാൻ 1 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ ദൈവം വെളിച്ചമാകുന്നു എന്ന് പറയുന്നു.
എഫേസ്യ ലേഖനം
5 അധ്യായത്തിന്റെ 3-14 വരെയുള്ള വാക്യങ്ങൾ വെളിച്ചത്തിന്റെ മക്കളായി നടന്നുകൊള്ളുവീൻ എന്ന് നമ്മോട്
ആവശ്യപ്പെടുന്നു.
1 യോഹന്നാൻ 5 16 വാക്യത്തിൽ പറയുന്നത് ദൈവം സത്യമെന്നാണ്.
Therefore walk in wisdom. Ephesians 5:15-17.
5 അധ്യായം 15 17 മുതൽ വരെ പറയുന്നു ജ്ഞാനത്തോടു കൂടെ നടക്കേണ്ടത് ആവശ്യമാണ്.
Why is Paul talking about all these walks?
എന്തുകൊണ്ടാണ് നടക്കുന്നതിനെക്കുറിച്ച് അപ്പോസ്തലായ പൗലോസ് ഈ കാര്യങ്ങളെല്ലാം നമ്മോട് പറയുന്നത്?
Because all of these walks are part of Paul's exhortation to walk in purity.
വിശുദ്ധിയിൽ നടക്കേണ്ടതിന്റെ ആവശ്യതയോടുള്ള ബന്ധത്തിലാണ് ഈ നടപ്പിനെ കുറിച്ചെല്ലാം അപ്പോസ്തലായ പൗലോസ് പറയുന്നത്.
That's the emphasis from Ephesians 4:17 right up to Ephesians 5:17.
എഫേസ്യ ലേഖനം 4 അധ്യായത്തിന്റെ 17 മുതൽ 5 അധ്യായത്തിന്റെ 17 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യമാണ് അപ്പോസ്തലൻ ഊന്നി പറയുന്നത്.
Number 1, walk in love.
ഒന്നാമത് സ്നേഹത്തിൽ നടപ്പിൻ.
Ephesians 5:1-2. Therefore be imitators of God as beloved children and walk in love as Christ loved us and gave himself up for us as a fragrant offering and sacrifice to God.
എഫേസ്യ ലേഖനം 5 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ.
Remember the last two verses of Ephesians 4, Paul was warning us against bitterness and anger.
എഫേസ്യ ലേഖനം 4 അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യങ്ങളിൽ എല്ലാ കയ്പിനെ കുറിച്ചും ക്രോധത്തെ കുറിച്ചും അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിച്ചുണർത്തിയത് ഓർക്കുമല്ലോ.
Last two verses Ephesians 4:31-32.
എഫേസ്യ ലേഖനം 4 അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ ശ്രദ്ധിക്കുക.
Let all bitterness and wrath and anger and clamor and slander be put away from you along with all malice. Be kind to one another, tender hearted, forgiving one another as God in Christ forgave.
Ella kaippum kovavum krothavum kutaravum dooshanavum sagala durgunavumayi ningale vittu olinju pogatte ningal thammil deyam manasarivum ullavarayi ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. അതിന്റെ തുടർച്ചയായിട്ട് 5 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ പറയുകയാണ് സ്നേഹത്തിൽ നടപ്പിൻ. കയ്പിന്റെയും ക്രോധത്തിന്റെയും ഭാവങ്ങൾ ദൈവ മക്കളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്നത് ദുഃഖകരമായ
കാര്യമാണ്.
1 പത്രോസ് 4 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മോട് ഇങ്ങനെയാണ് പറയുന്നത്.
Honestly, since love covers a multitude of sins.
സകലത്തിനു മുമ്പേ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറക്കുന്നു.
And Paul is here giving us 3 reasons why a believer should walk in love.
എന്തുകൊണ്ട് ഒരു വിശ്വാസി സ്നേഹത്തിൽ നടക്കണമെന്നുള്ളതിന് പൗലോസ് 3 കാര്യങ്ങൾ ഇവിടെ കാരണങ്ങൾ ഇവിടെ പറയുന്നു.
Number 1, a believer is a child of God.
ഒന്നാമത് ഒരു വിശ്വാസി ദൈവത്തിന്റെ മകനാണ് മകളാണ്.
God has implanted his uncreated eternal divine nature into the born again Christian.
ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ ദൈവികമായ സ്വഭാവം ദൈവം തന്റെ മക്കളിൽ നിക്ഷേപിച്ചിരിക്കുന്നു.
2 പീറ്റർ 1:4.
2 പത്രോസ് 1 അധ്യായത്തിന്റെ 4 വാക്യം.
By which he has granted to us his precious and very great promises so that through them you may become partakers of the divine nature having escaped from the corruption that is in the world because of sinful desire.
ആകയാൽ അവൻ നമുക്ക് വിലയേറിയ മതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു.
എഫേസ്യ
ലേഖനം 1 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുന്നു.
God has put his very nature into us.
അതിന്റെ അർത്ഥം ദൈവം തന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ആക്കി വെച്ചിരിക്കുന്നു. നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നിരിക്കുന്നു.
Now God is love.
ദൈവ സ്നേഹമാണ്.
So it's logical that God's children who have his nature within themselves should walk in love.
അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ സ്വഭാവമുള്ളവർ അവന്റെ സ്നേഹത്തിൽ നടക്കണം എന്നുള്ളത് ന്യായമായ കാര്യമാണ്.
Because we are born again, we have received a new nature.
നാം വീണ്ടും ജനിച്ചവരായതുകൊണ്ട് നമുക്ക് ഒരു പുതിയ സ്വഭാവം ലഭിച്ചിട്ടുണ്ട്.
And that new nature wants to express itself in love.
ആ പുതു സ്വഭാവം സ്നേഹത്തിലാണ് പ്രകടമായി തീരുന്നത്.
The old nature is basically selfish.
പഴയ സ്വഭാവം സ്വാഭാവികമായി തന്നെ സ്വാർത്ഥപരമാണ്.
The old nature builds walls and it declares war.
പഴയ സ്വഭാവം മതിലുകളെ പണിയുകയും മറ്റുള്ളവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ്.
But the new nature is loving.
എന്നാൽ പുതിയ സ്വഭാവം അങ്ങനെയല്ല, അത് സ്നേഹസമ്പന്നമാണ്.
It doesn't build walls, it builds bridges.
അത് മതിലുകൾ പണിയുകയല്ല, പാലങ്ങൾ പണിയുകയത്രേ ചെയ്യുന്നത്.
Doesn't proclaim, doesn't declare war, it proclaims peace.
അത് യുദ്ധം പ്രഖ്യാപിക്കുകയല്ല, സമാധാനം പ്രഖ്യാപിക്കുകയത്രേ ചെയ്യുന്നത്.
So because we are believers, because we are children of God, we must walk in love.
അതുകൊണ്ട് നാം വിശ്വാസികൾ എന്ന നിലയിൽ, ദൈവമക്കൾ എന്ന നിലയിൽ സ്നേഹത്തിൽ നടക്കേണ്ടത് ആവശ്യമാണ്.
Second reason why a believer should walk in
love. എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി സ്നേഹത്തിൽ നടക്കണം എന്നുള്ളതിന് പൗലോസ് നൽകുന്ന രണ്ടാമത്തെ കാരണം.
He is God's beloved child.
നാം ദൈവത്തിന്റെ പ്രിയ മക്കളാണ്.
Ephesians 5:1.
എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അങ്ങനെ പറയുന്നു.
Therefore be imitators of God as beloved children.
ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ.
Just imagine this, God is speaking of us, his children.
ദൈവം തന്റെ മക്കളായ നമ്മെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക.
The same way he spoke of Jesus Christ is
തന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മെ കുറിച്ചും അവൻ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം.
And the whole voice from heaven said, this is my beloved son with whom I am well pleased.
സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്.
എഫേസ്യ
ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, നാം അവന്റെ പ്രിയ മക്കളാകുന്നു എന്ന്. പിതാവ് തന്റെ ഏകജാതനായ പുത്രനെ സ്നേഹിച്ചതുപോലെ തന്നെ അത്രേ പിതാവ് നമ്മെയും സ്നേഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ മഹാപുരോഹിത പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ,
17-ാം
അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പിതാവിനോട് അവൻ അപേക്ഷിക്കുന്നത്,
I in them and you in me that they may become perfectly one so that the world may know that you sent me and love them even as you love me.
നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്.
So we are born again into a loving relationship with the Father.
അതുകൊണ്ട് നാം വീണ്ടും ജനിച്ചപ്പോൾ പിതാവിനോടുള്ളതായ ഒരു സ്നേഹ ബന്ധത്തിലേക്കാണ് ജനിച്ചത്.
So this should result in our showing love to him by the way we live.
അതുകൊണ്ട് നമ്മുടെ ജീവിതം മുഖാന്തരം നാം അവനെ സ്നേഹിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തേണ്ടതും ആവശ്യമാണ്.
What more could the Father do to express his love to us?
തന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ പിതാവിന് ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുവാനുള്ളത്?
He gave us his only son.
അവൻ തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നുവല്ലോ.
Is it asking too much for us to walk in love, to please him?
അങ്ങനെയെങ്കിൽ അവനെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം അവന്റെ സ്നേഹത്തിൽ നടക്കുക എന്നുള്ളത് ഏറെ കൂടുതലായ ആവശ്യമാണോ?
The third reason why we must walk in love.
എന്തുകൊണ്ട് നാം സ്നേഹത്തിൽ നടക്കണം എന്നുള്ളതിന് 3-ാമത്തെ കാരണം.
Because the believer is purchased with a great price.
ദൈവ വിശ്വാസിയെ ഒരു വലിയ വില കൊടുത്തത്രേ ദൈവം വാങ്ങിയിരിക്കുന്നത്.
Look at Ephesians 5:2.
എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ശ്രദ്ധിക്കുക.
And walk in love as Christ loved us and gave himself up for us a fragrant offering and sacrifice to God.
ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു.
John 15:13.
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം.
Greater love has no one than this that someone lay down his life.
സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല.
For his friends.
അവന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം.
But Jesus laid down his life for us.
എന്നാൽ യേശു നമുക്ക് വേണ്ടി തന്റെ ജീവനെ വെച്ചു തന്നപ്പോൾ,
not while we were his friends.
നാം അവന്റെ സ്നേഹിതരായിരുന്നില്ല,
while we were his enemies.
നാം അവന്റെ ശത്രുക്കളായിരുന്നു.
Romans 5:10.
റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം.
For while we were enemies we were reconciled to God by the death of his son, much more now that we are reconciled shall we be saved by his life.
ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ അവന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നെങ്കിൽ നിരന്ന സ്നേഹം അവൻ എത്രയധികം നമ്മോട് കാണിക്കും.
So our love for him,
അതുകൊണ്ട് അവനോടുള്ള നമ്മുടെ സ്നേഹം,
is actually a response to his love for us.
അവൻ നമ്മോട് കാണിച്ച സ്നേഹത്തോടുള്ള അനുകൂലമായ പ്രതികരണം അത്രേ.
Now Paul is comparing the sacrifice of Jesus to the Old Testament sweet savor of pleasing aroma sacrifices that were present at the altar of the temple.
പഴയ നിയമകാലത്ത് ദൈവാലയത്തിൽ ജനം അർപ്പിച്ചിരുന്നതായ ദൈവത്തിന്റെ സൗരഭ്യവാസനായ വഴിപാടും യാഗത്തെ കുറിച്ചുമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്തെ അപ്പോസ്തലനായ പൗലോസ് സമാനപ്പെടുത്തുന്നു.
In Ephesians 5:2 he calls it a fragrant offering.
എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അത് സൗരഭ്യവാസനായ വഴിപാടായിട്ട് പൗലോസ് സൂചിപ്പിക്കുന്നു.
Comparing that with Leviticus chapter 1:9.
ലേവിയ പുസ്തകം
Leviticus
1:9. 9-ാം വാക്യവുമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇതിനെ താരതമ്യപ്പെടുത്തുന്നത്.
There you find a food offering with a pleasing aroma to the Lord.
1:9. ലേവ്യാപുസ്തകത്തിന്റെ 1-ാം അധ്യായം 9-ാം വാക്യം. യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം.
You will find these pleasing aroma sacrifices in Leviticus 1 verse 9 we read, verse 13.
ഒന്നാം അധ്യായത്തിലെ 13-ാം വാക്യത്തിലും ഈ തരത്തിലുള്ളതായ സൗരഭ്യവാസനയുള്ള ദഹനയാഗത്തെ കാണുവാൻ കഴിയും.
Verse 17.
17-ാം വാക്യത്തിലും അത് കാണാം.
And Leviticus 2 verse 9.
രണ്ടാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലും അതിനെക്കുറിച്ച് വായിക്കാം.
The idea behind pleasing aroma
സൗരഭ്യവാസനയായ യാഗത്തിന്റെ പിന്നിലുള്ളത്
it simply means that the sacrifice is well pleasing to God.
അത് ദൈവത്തിന് ഏറെ പ്രസാദകരമായ ഒരു യാഗമാണ് എന്നത്രേ അർത്ഥം.
Paul is saying the death of Jesus Christ satisfies the holy law of God and therefore is acceptable and pleasing to the Father.
ദൈവത്തിന്റെ വിശുദ്ധമായ നീതിബോധത്തിന് തൃപ്തിപ്പെടുത്തുന്നതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗം എന്നുള്ളതുകൊണ്ട് അത് ദൈവത്തിന് ഏറെ പ്രസാദകരമാണ് എന്നത്രേ പൗലോസ് പറയുവാൻ ശ്രമിക്കുന്നത്.
So if you read Leviticus chapter 1 to 3,
ലേവ്യപുസ്തകം 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെ നാം വായിക്കുന്നുവെങ്കിൽ
you read the pleasing aroma sacrifice.
ദൈവത്തിന് പ്രസാദകരമായ ദഹനയാഗങ്ങളെ കുറിച്ച് നാം വായിക്കും.
These are the burnt offering.
ഇത് ദഹനയാഗമാണ്.
Meal offering.
ഭോജനയാഗമാണ്.
And the peace offering.
സമാധാനയാഗമാണ്.
The burnt offering pictures Christ's complete devotion to God.
ദഹനയാഗം പിതാവേ ദൈവത്തിന് മുമ്പാകെ തന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നതായ പുത്രന്റെ യാഗത്തോടുള്ള ബന്ധമാണ്.
The meal offering.
ഭോജനയാഗം.
That pictures his perfection of character.
അവന്റെ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്.
The peace offering.
സമാധാനയാഗമാകട്ടെ.
Is this making peace between sinners and God?
ദൈവവും പാപികളും തമ്മിലുള്ളതായ നിരപ്പിന്റെ ശുശ്രൂഷ അത്രേ സൂചിപ്പിക്കുന്നത്.
Then when you move to Leviticus chapter 4 to 5.
ലേവ്യപുസ്തകം 4-5 അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ
you find sin offering and trespass offering.
അവിടെ പാപയാഗത്തെക്കുറിച്ചും അകൃത്യയാഗത്തെക്കുറിച്ചും നമുക്ക് വായിക്കാം.
And these two offerings.
ഈ രണ്ട് യാഗങ്ങളാകട്ടെ.
They actually picturing Christ as taking the place as substitute, your substitute and my substitute, he taking the place of the sinner.
എനിക്കും നിനക്കും പകരക്കാരനായി അവൻ പാപിയുടെ വേഷം എടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അവൻ നമുക്ക് പകരക്കാരനായി തീരുന്നു. അവൻ നമ്മുടെ പാപങ്ങളെ വഹിക്കുന്നവനായി തീരുന്നു. പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെടുക്കുന്നു.
Now since the sin offering and the trespass offering Leviticus 4 to 5 picture Christ taking the place of the sinner, they are not considered pleasing aroma offering.
നാലാം അഞ്ചും അധ്യായങ്ങളിൽ പാപയാഗത്തെക്കുറിച്ചും അകൃത്യയാഗത്തെക്കുറിച്ചും പറയുമ്പോൾ യേശു നമ്മുടെ പാപങ്ങളെ തന്റെ മേൽ ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് അത് പറയുന്നതുകൊണ്ട് അത് ദൈവത്തിന് പ്രസാദകരമായ യാഗമായി പറയുന്നില്ല.
Why?
എന്താണ് അതിന്റെ കാരണം?
Because there's nothing. Nothing is beautiful about sin.
പാപത്തിൽ ദൈവത്തിന് പ്രസാദകരമായ യാതൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്.
Now Paul begins in Ephesians 5.
എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആരംഭിക്കുമ്പോൾ
with walk in love,
സ്നേഹത്തിൽ നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു.
Because love is the fundamental factor in the Christian life.
കാരണം അടിസ്ഥാനപരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ് സ്നേഹം എന്നത്.
If we walk in love,
സ്നേഹത്തിൽ നാം നടക്കുന്നുവെങ്കിൽ
we will not disobey God.
നാം ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയില്ല.
And we will not injure other people.
മറ്റുള്ളവർക്ക് ദോഷകരമായത് പ്രവർത്തിക്കുകയുമില്ല.
Romans 13 verse 8.
റോമലേഖനം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം.
Oh no one anything except to love each other, for the one who loves another has fulfilled the law.
അന്യനെ സ്നേഹിക്കുന്നതല്ലാതെ ആരോടും യാതൊന്നും ഒന്നും കടമ്പെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ.
This is not a love that we try to manufacture.
നാം ഉളവാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നതായ ഒരു സ്നേഹത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്.
This is a love that God implants into us because he has poured out his spirit into our lives. Romans 5 verse 8.
റോമലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്ന പോലെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നതായ സ്നേഹം അത്രയും. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവസ്നേഹം തന്നെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു.
So you're not manufacturing this.
നാം ഇത് നമ്മ നമ്മുടെ കഴിവിനാൽ ഉളവാക്കി എടുക്കുന്നതല്ല.
If you're a child of God,
നാം ദൈവമകൻ മക്കളാകുന്നുവെങ്കിൽ,
and you walk with him,
ദൈവത്തോട് ചേർന്ന് നടക്കുന്നുവെങ്കിൽ,
the Holy Spirit puts this love into your heart.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകരുന്നു.
God's love has been poured into our hearts through the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു.
Then he says, walk as children of light.
പിന്നീട് പൗലോസ് പറയുകയാണ് വെളിച്ചത്തിന്റെ മക്കളായി നടന്നുകൊള്ളി.
Ephesians 3 to 14.
എഫെസ്യ ലേഖനം 5-ാം അധ്യായം 3-14 വരെയുള്ള വാക്യം.
God is light.
ദൈവം വെളിച്ചമാണ്.
And we are called to imitate our Father.
നാം നമ്മുടെ പിതാവിനെ അനുകരിപ്പാനായിട്ട് വിളിക്കപ്പെട്ടവരുമാണ്.
That means we must walk in light.
അതിന്റെ അർത്ഥം നാമും വെളിച്ചത്തിൽ നടക്കേണ്ടതാണ്.
That means we have nothing to do with darkness.
അതിന്റെ അർത്ഥം ഇരുട്ടുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടാകുവാൻ പാടില്ല എന്നത്രേ.
And Paul gives three descriptions.
ഇതേക്കുറിച്ച് മൂന്ന് വിശദീകരണങ്ങൾ പൗലോസ് നൽകുന്നു.
Descriptions of believers that prove this point.
ഈ കാര്യം തെളിയിക്കുന്നതായ വിശ്വാസികളെ കുറിച്ചുള്ളതായ മൂന്ന് വിശദാംശങ്ങൾ.
One, he says, we are saints.
ഒന്നാമത് പറയുന്നു നാം വിശുദ്ധന്മാരാണ്.
Ephesians 5:3-4.
എഫേസ്യ ലേഖനം 5-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ.
But sexual immorality and all impurity or covetousness must not even be named among you as is proper among saints.
ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെ ആവുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം.
Let there be no filthiness, no foolish talk, no crude joking which are out of place, but instead let there be thanksgiving.
ചീത്തതരം പൊട്ടച്ചൊൽ കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്.
When we began our study in Ephesians,
എഫേസ്യ ലേഖനത്തിന്റെ പഠനം നാം ആരംഭിച്ചപ്പോൾ
we defined who a saint is.
ആരാണ് ഒരു വിശുദ്ധൻ എന്ന് നാം നിർവചിച്ചത് ഓർക്കുമല്ലോ.
A saved sinner is a saint.
രക്ഷിക്കപ്പെട്ട ഒരു പാപിയാണ് ഒരു വിശുദ്ധനായിട്ട് കരുതപ്പെടുന്നത്.
And because we are saints,
നാം വിശുദ്ധന്മാരാകൊണ്ട്
we are set apart by God.
ദൈവത്താൽ നാം വേർതിരിക്കപ്പെട്ടവരാണ്.
From the system of the world.
ലോകത്തിന്റെ വ്യവസ്ഥിതികളിൽ നിന്നും ദൈവത്താൽ നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്.
We are dead to those three enemies, the world, the flesh and the devil. Alive unto God.
ലോകത്തിനും പാപത്തിനും പിശാചിനും മരിച്ചവരാണ്. നാം ദൈവത്തിന് ജീവിക്കുന്നവരുമാണ്.
He died to sin once and for all. The life that he lives, he lives to God. Romans 6:10.
റോമാലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം വായിക്കുന്നത് അവൻ പാപത്തിനായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നവൻ.
Verse 11 says, therefore reckon yourself dead to sin, alive unto God.
അതുകൊണ്ട് നിങ്ങൾ പാപത്തിന് മരിച്ചവരെന്നും ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ എന്ന് നമ്മോട് പറയുന്നു.
So we are set apart unto God.
നാം ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവരാണ്.
We do not belong to the world of darkness.
അന്ധകാരത്തിന്റെ ലോകത്തിൽ നാം അവകാശികളല്ല.
Translated from the kingdom of darkness into the kingdom of light.
അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ നമ്മെ മാറ്റിയിരിക്കുകയാണ്.
From the domain of darkness we are now in the domain of light.
അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുകയാണ്.
1 Peter 2:9.
1 പത്രോസ് 2:9 അങ്ങനെയാണ് പറയുന്നത്.
All you are of darkness into his marvelous light.
അവൻ നമ്മെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നു.
So it's beneath the dignity of a saint to indulge in the sins that belong to the world of darkness.
അതുകൊണ്ട് അന്ധകാരത്തിന്റെ പ്രവൃത്തികളായ പാപത്തിൽ ഇടപെടുക എന്നുള്ളത് ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമാണ്.
And Paul names those sins here in Ephesians 5:3.
എഫേസ്യ ലേഖനം 5:3 ഏതെല്ലാം പാപങ്ങളെ കുറിച്ചാണ് എന്ന് പൗലോസ് വിശദമാക്കുന്നു.
The King James Version says Ephesians 5:3, but fornication, all uncleanness, covetousness, let it not be once named among you as because
of നടപ്പും അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്.
Fornication, uncleanness. He's warning us against sexual sins.
ലൈംഗികമായ പാപങ്ങളെ കുറിച്ച് പൗലോസ് നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്.
You see, these sins which were so common in that day,
ആ കാലഘട്ടങ്ങളിൽ വളരെ സർവ്വസാധാരണമായിരുന്നതായ ഈ തരത്തിലുള്ളതായ പാപങ്ങൾ,
and they are prevalent today.
അവ ഇന്നും സർവ്വസാധാരണം തന്നെയാണ്.
And sad to say, these sins have invaded Christian homes also and brought grief even to local families and local churches.
ക്രിസ്തീയ ഭവനങ്ങളിലും ഈ പാപങ്ങൾ കടന്നു ചെന്നിട്ട് ഭവനങ്ങൾക്ക് മാത്രമല്ല സഭകൾക്കും അത് നിന്ദയ്ക്ക് കാരണമായി തീർന്നു എന്നുള്ളത് ദുഃഖകരമാണ്.
He puts covetousness next to fornication.
ദുർനടപ്പിനോട് ചേർത്താണ് അത്യാഗ്രഹത്തെ കൂട്ടി പറഞ്ഞിരിക്കുന്നത്.
Sounds like it's out of place. No.
അവ രണ്ടും ചേരാത്തത് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അങ്ങനെയല്ല.
In fact, these two sins are different expressions of the same fallen nature of man.
മനുഷ്യന്റെ പാപപങ്കിലമായ സ്വഭാവത്തിന്റെ രണ്ട് വ്യത്യസ്ത മുഖങ്ങളാണ് ഈ രണ്ട് പാപങ്ങൾ.
Man's uncontrolled appetite.
മനുഷ്യന് നിയന്ത്രണ വിധേയമല്ലാത്തതായ അവന്റെ താല്പര്യങ്ങൾ.
Both the fornicator and the covetous person.
ദുർനടപ്പുകാരനും അത്യാഗ്രഹിയും ഒരുപോലെ.
They desire to satisfy the appetite by taking what does not belong to them.
തങ്ങൾക്കുള്ളതല്ലാത്തത് കൈവശമാക്കി തങ്ങൾക്ക് തൃപ്തി വരുത്തുവാനായിട്ട് ശ്രമിക്കുക.
The lust of the eyes, 1 John 2:16.
യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു കൺമോഹം.
Lust of the flesh.
ജഡമോഹം.
And the pride of life.
ജീവനത്തിന്റെ പ്രതാപം.
It's not of the father but it's of the world.
ഇവ ഒന്നും പിതാവിൽ നിന്നുള്ളതല്ല ലോകത്തിൽ നിന്നുള്ളതത്രേ എന്ന്.
So Paul says in Ephesians 5:3.
എഫേസ്യ ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് പറയുക.
Let there not be even a hint of these sins.
ഈ പാപങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അവ നിങ്ങളുടെ ഇടയിൽ പറയേണ്ടതായ കാര്യമില്ല. 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പിന്നെയും പറയുന്നു നാവ് കൊണ്ടുള്ളതായ പാപങ്ങളെ കുറിച്ച് നമുക്ക് താക്കീത് നൽകുക. മനുഷ്യ ശരീരത്തിൽ നിയന്ത്രണ വിധേയമാകാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ്
ഈ
വളരെ ചെറിയതായ അവയവം.
Ephesians 5:4. Let there be no filthiness, nor foolish talk, nor crude joking which are out of place, but instead let there be thanksgiving.
சீத்தரம் பொட்டச்சல் கழிவாக்கு இங்க சர்ச்சை இல்லாதவை ஒன்றும் அருத ஸ்தோத்திரம் அத்தே வேண்டது.
The Bible says no man can control the tongue.
வேதவசனம் പറയുന്നു நாவினை யாருக்கும் நியந்திரிப்பான் கழிவுள்ளதல்ல.
Don't try.
அதின சமிக்கேண்டதுமில்ல. சமிச்சால் பராஜயம் நிச்சயம்.
You try not to speak those filthy words that was before I came to Christ. Every sentence in my vocabulary would have a four letter word.
ഞാൻ കസ്താവിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ വാക്കുകൾ അശ്ലീലം നിറഞ്ഞ വാക്കുകളായിരുന്നു.
You're seeing me now after so many years. You don't know my past life.
അനേക വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ എന്നെ കാണുന്നത്. എന്റെ ഭൂതകാലത്തെ നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ എന്നെ പ്രസംഗപീഠത്തിന്റെ പിറകിൽ നിൽക്കുന്നതായ ഒരു പാസ്റ്റർ ആയിട്ടാണ് കാണുന്നത്.
There was a time when out of his mouth would come nothing but
എന്നാൽ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്റെ വായ് തുറന്നാൽ അശ്ലീലമല്ലാതെ മറ്റൊന്നും വരാത്തതായ കാലഘട്ടം. അതേക്കുറിച്ച് ഞാൻ അഹംഭാവം ഉള്ളവനല്ല, ഞാൻ അതേക്കുറിച്ച്
ലജ്ജിതനാണ്.
എന്നാൽ അതിനെ നിയന്ത്രിപ്പാൻ കഴിയാത്തതായ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ
ഉണ്ടായിരുന്നു.
വേദോസ്തം പറയുന്നത് നാവിനെ നിയന്ത്രിപ്പാൻ ആവില്ല, ആർക്കും തന്റെ നാവിനെ നിയന്ത്രിപ്പാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഒരവയവത്തെയും നിയന്ത്രിപ്പാൻ നമുക്ക് ആവുന്നതല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം കടന്നു വരുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും നിയന്ത്രണത്തിന് അതീതമാണ്. അതുകൊണ്ട് അത്രേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയേണ്ടത് ആവശ്യമായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നാണ്. നാവ് കൊണ്ടുള്ള പാപങ്ങൾ ഹൃദയത്തിന്റെ
പാപങ്ങളാണ്.
5:3 മൂന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായ പാപങ്ങളും 5:4 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പാപങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കണ്ടെത്തുക ബുദ്ധിമുട്ടുള്ളതല്ല. യോഗ്യമല്ലാത്തതായ താല്പര്യങ്ങളുള്ളതായ ആളുകൾക്ക് അവർക്ക് അയോഗ്യമായ സംസാരവും അയോഗ്യമായ തമാശകളും അവരുടെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്.
You see, often people who want to commit sexual sins have committed them, they enjoy flippant talk about those sins.
ദുർനടപ്പ് ആചരിക്കുന്നവരും അതിൽ താല്പര്യമുള്ളവരും അവരുടെ സംസാര ഭാഷ വളരെ അയഞ്ഞതായി തീരുവാൻ സാധ്യതയുണ്ട്.
Two indications of a person's character.
ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ കുറിച്ചുള്ള രണ്ട് മുഖങ്ങളാണ്.
Number one,
ഒന്ന്,
what makes him laugh?
അവൻ എന്തിനെ കുറിച്ചാണ് ചിരിക്കുന്നത്?
Number two,
രണ്ടാമത്,
what makes him weep?
അവൻ എന്തിനെ കുറിച്ചാണ് കരയുന്നത്?
സ്വഭാവത്തെ
വളരെ എളുപ്പത്തിൽ കണ്ടെത്തുവാനുള്ളതായ പരിശോധനകളാണിവ.
The saint of God sees nothing humorous in obscene language or vulgar jokes.
അശ്ലീലമായ ഭാഷയിലോ അശ്ലീലമായ തമാശകളിലോ ഒരു വിശുദ്ധന് രസം കണ്ടെത്തുവാനായിട്ട് കഴിയുകയില്ല.
Paul is talking about foolish talking.
പൗലോസ് അതിനെ പൊട്ടച്ചൊല്ലെന്നാണ് പറയുന്നത്.
He does not mean innocent humor.
നിരുപകത ഉപദ്രവകാരിയായ തമാശകളെ കുറിച്ചല്ല പൗലോസ് ഇവിടെ പറയുന്നത്.
It means senseless conversation that cheapens the person and does not edify or minister grace to those who are listening.
കേൾവിക്കാർക്ക് യാതൊരു വിധത്തിലും ആത്മീയ വർദ്ധന വരുത്താത്ത വളരെ നിസ്സാരമായ അർത്ഥരഹിതമായ തമാശകളെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്.
Ephesians 4:29.
എഫേസ്യ ലേഖനം 4:29 വാക്യം.
Let no corrupting talk come out of your mouth, but only such as is good for building up as fits the occasion.
ആത്മീയ വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെട്ടരുത്.
Paul is not saying he's not condemning small talk. How are you? He's not condemning that.
എങ്ങനെ ഇരിക്കുന്നു, നന്നായിരിക്കുന്നു എന്ന് ചോദിക്കുന്നതായ നമ്മുടെ സംസാരത്തെ പൗലോസ് നിഷേധിക്കുകയല്ല.
Much of our conversation falls into that kind of small talk.
നാം പലപ്പോഴും സംസാരിക്കുന്നത് ഈ തരത്തിലുള്ളതായ കാര്യങ്ങളാണല്ലോ.
Paul is not condemning that.
അവയല്ല പൗലോസ് കുറ്റം പറയുന്നത്.
Paul is condemning foolish talk that accomplishes no good purpose.
യാതൊരു ഉദ്ദേശവും സാധിക്കാത്തതായ വ്യർത്ഥ സംസാരത്തെ കുറിച്ച് അത്രേ പൗലോസ് പറയുന്നത്.
Ephesians 5:4.
5:4.
Let there be no filthiness, nor foolish talk, nor crude joking which are out of place, but instead let there be thanksgiving.
ചീത്തതരം പൊട്ടച്ചൽ കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്, സ്തോത്രം അത്രേ വേണ്ടത്.
Crude joking or jesting is a translation of a word actually that means able to run easily.
പൊട്ടത്തരം കളിവാക്ക് എന്നുള്ളതിന്റെ മൂലഭാഷയിലെ വിവർത്തനം എളുപ്പത്തിൽ ഓടുവാൻ കഴിയുന്നത് എന്നാണ്.
That means there are people who can turn any statement very fast into a very crude joke.
ഏതൊരു പ്രസ്താവനയും മോശമായ ഒരു പ്രസ്താവനയായിട്ട് വളരെ വേഗത്തിൽ മാറ്റുവാൻ കഴിവുള്ള ആളുകളെ അത്ര സൂചിപ്പിക്കുന്നു.
The gift of wit or humor is a blessing actually.
തമാശ പറയുവാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമാണ്.
But when humor is attached to a filthy mind or a corrupt motive, it becomes a curse.
എന്നാൽ തെറ്റായ ഉദ്ദേശത്തോടുകൂടി അശ്ലീലമായ ചിന്തകളോടുകൂടി തമാശ പറയുമ്പോൾ അതൊരു ശാപമായി തീരുന്നു.
So there are very quick-witted people who can pollute any conversation with jokes that are totally out of place.
ഏതൊരു സംഭാഷണത്തെയും അശ്ലീലമായ ചുവ കൊണ്ട് അത് മോശമാക്കി തീർക്കുവാൻ കഴിയുന്നതായ പല ആളുകളുമുണ്ട്. ഒരു വിശ്വാസി ആകട്ടെ,
Paul says, let there be thanksgiving.
അവന്റെ ജീവിതത്തിൽ സ്തോത്രം അത്രേ വേണ്ടത്.
How much better it is for us to be quick to give thanks.
നന്ദി പറയുവാനായിട്ട് നമ്മുടെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നുവെങ്കിൽ അത് അത്ര നന്നായിരിക്കും.
This is certainly the best way to give glory to God.
ദൈവത്തിന് മഹത്വം കൊടുപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗവും ഇത് തന്നെയാണ്.
We can keep the conversation pure.
അങ്ങനെയെങ്കിൽ നമ്മുടെ സംഭാഷണങ്ങൾ നിർമ്മലമായിരിക്കാനായിട്ട് ഇടയാവും.
Believers, save sinners. Saints, you must make sure we always have God's word in our hearts.
വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവത്തെ പാപികൾ രക്ഷിക്കപ്പെട്ട പാപികൾ ദൈവത്തിന്റെ വിശുദ്ധന്മാർ അവർ നമ്മുടെ നാവുകളിൽ സ്തോത്രം ഉണ്ടായിരിക്കാനായിട്ട് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതെങ്ങനെ സാധ്യമാവും?
You have God's word in your hearts, then you'll have God's word on your lips.
നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ നമ്മുടെ നാവുകളിലും ദൈവത്തിന്റെ വചനം പുറത്തു വരും.
Colossians 3:16.
കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലെ
16-ാം വാക്യം. The word of Christ richly dwell in you.
ദൈവത്തിന്റെ വചനം സകല ഐശ്വര്യമായി നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ.
When God's word richly dwells in us,
ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ,
our speech will always be seasoned with salt. Colossians 4:6. Let our speech always be gracious, seasoned with salt.
കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്ന പോലെ നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കും.
So grace in the heart means grace on the lips.
ഹൃദയത്തിൽ കൃപ നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ നാവിലും കൃപയുണ്ടാവും.
The next description that Paul gives regarding believers is we are kings.
വിശ്വാസികളെ കുറിച്ചുള്ളതായ പൗലോസിന്റെ 4-ാമത്തെ നിർവചനം നാം രാജാക്കന്മാരാകുന്നു എന്നുള്ളതാണ്.
Ephesians 5:5-6.
എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ.
We see when we trusted Christ, we entered into God's kingdom.
നാം ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചപ്പോൾ ദൈവരാജ്യത്തിനാണ് അവകാശികളായി തീർന്നത്.
From translated from one domain into another domain, from the domain of darkness into the domain of light.
അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ അധികാരത്തിലേക്കാണ് നമുക്ക് മാറ്റം സംഭവിച്ചത്.
John 3:3.
യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം.
Jesus answered him, truly I say to you, unless one is born again, he cannot see the kingdom of God.
ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല.
So as born again believers, we have entered into God's kingdom.
അതുകൊണ്ട് പുതുതായി ജനിച്ചതായ വിശ്വാസികൾ എന്ന നിലയിൽ നാം ദൈവരാജ്യത്തിൽ അത്രേ പ്രവേശിച്ചിരിക്കുന്നു.
And we are also awaiting the full revelation of his kingdom when he comes.
അവൻ വരുമ്പോൾ അവന്റെ രാജ്യത്തിന്റെ പൂർണ്ണമായ വെളിപ്പെടൽ നാം കാത്തിരിക്കുന്നവരുമാണ്.
2 Timothy 4:1.
2 Timothy 4:1.
I charge you in the presence of God and of Christ Jesus, who is to judge the living and the dead, and by his appearing and his kingdom.
ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെ സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നു.
So Paul is making it very clear here. People who deliberately, persistently live in sin will not share in God's kingdom.
ബോധപൂർവം പാപത്തിൽ തന്നെ തുടരുന്നവർ ദൈവരാജ്യത്തിന് അവകാശികളായി തീരില്ല എന്നുള്ളത് പൗലോസ് ഇവിടെ വളരെ വ്യക്തമാക്കുന്നു.
Ephesians 5:5.
എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം.
For this ye know that no whoremonger, no unclean person, no covetous man who is an idolater hath any inheritance in the kingdom of Christ and of God.
ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെ രാജ്യത്തിൽ അവകാശം ഇല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
If you go to Galatians 5:21, it's a literal translation. There says, they which practice such things shall not inherit the kingdom of God.
ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ഇത് ഇങ്ങനെ ജീവിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോൾ പറയുന്നു.
Ephesians 5:5. Read the word whoremonger in the King James version.
ദുർനടപ്പുകാരൻ എന്നുള്ള പദം,
it's actually a translation of the Greek word pornos.
Pornos എന്നതായ ഗ്രീക്ക് പദത്തിന്റെ വിവർത്തനമാണ്.
The word pornography comes from this word pornos.
അശ്ലീല സാഹിത്യം എന്നുള്ളത് ഈ പദത്തിൽ നിന്നാണ് വരുന്നത്.
It means one who practices fornication, illicit sex.
ദുർനടപ്പ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നതിനർത്ഥം.
The morally unclean and the covetous person will join the fornicator in judgment.
ദുർനടപ്പുകാരനും അശുദ്ധനും വിഗ്രഹാരാധിയും ഒരുമിച്ച് ദൈവത്തിന്റെ ന്യായവിധിക്ക് അവകാശികളായി തീരും.
Covetousness is equated with idolatry.
ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധനയോട് ചേർത്തത്ര പറഞ്ഞിരിക്കുന്നു.
It is the worship of something other than God.
ദൈവമല്ലാത്ത മറ്റൊന്നിനെ നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ അതിനത്രേ അത് പറയുന്നത്.
So these warnings deal with the habitual practice of sin.
പാപത്തിൽ തുടരുന്നതായ പാപത്തെ ഒരു ശൈലിയ ജീവിത ശൈലിയാക്കി മാറ്റുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
Now David committed adultery.
ദാവീദ് വ്യഭിചാരം ചെയ്തു.
Yet God forgave him.
എന്നാൽ ദൈവം അവനോട് ക്ഷമിച്ചു.
And God took him into heaven.
ദൈവം അവനെ സ്വർഗ്ഗത്തിലേക്ക് സ്വീകരിച്ചു.
Certainly David was disciplined for his sin.
തന്റെ പാപത്തിന്റെ തക്കതായ ശിക്ഷ ദാവീദിന് ലഭിച്ചു.
But he was not rejected by God.
എന്നാൽ ദൈവം അവനെ തള്ളിക്കളയുന്നില്ല.
Because he repented.
കാരണം അവൻ മാനസാന്തരപ്പെട്ടതുകൊണ്ട്
God to God for mercy.
അവൻ ദൈവത്തോടെ കരുണയ്ക്കായിട്ട് നിലവിളിച്ചു.
He was forgiven.
അവന് പാപക്ഷമ ലഭിച്ചു.
He writes in Psalm 32, blessed is the man unto whom the Lord imputes no iniquity.
32nd സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന്.
Blessed is he whose transgression is forgiven, whose sin is covered. Blessed is the man unto whom the Lord imputes no iniquity.
ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ
ഭാഗ്യവാൻ.
51st സങ്കീർത്തനത്തിൽ എന്നോട് ദൈവമേ എന്നോട് കരുണ ഉണ്ടാകണമെന്ന് അവൻ നിലവിളിക്കുന്നു. അതുകൊണ്ട് ദൈവം നൽകുന്നതായ പാപക്ഷമ അവന് ലഭിച്ചിട്ടുണ്ട്. എന്നാലും അവന് അതിന്റെ ശിക്ഷ പ്രാപിച്ചു. എന്നാൽ ദൈവം അവനെ തള്ളിക്കളയുന്നില്ല. എന്നാൽ പൗലോസിന്റെ കാലഘട്ടത്തിൽ കപടവിശ്വാസികൾ ഉണ്ടായിരുന്നു. വിശ്വാസികൾ പാപത്തിൽ തന്നെ തുടർന്നാലും ദൈവം അവരെ അംഗീകരിക്കും എന്ന് ചിന്തിച്ചതായ കപട വിശ്വാസികൾ
ഉണ്ടായിരുന്നു.
അവർ വിശ്വാസികളല്ല, വഞ്ചകന്മാരത്രേ.
And there are many arguments to convince ignorant Christians that they could sin repeatedly and still enter God's kingdom. No problem.
പാപത്തിൽ തുടരുകയും എന്നാൽ ദൈവം അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തിൽ സ്വീകരിക്കും എന്ന് ചിന്തിപ്പാൻ അജ്ഞരായ വിശ്വാസികളെ പ്രേരിപ്പിക്കുകയും ചെയ്തതായ ആളുകൾ പൗലോസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു.
They would say, you're saved by grace.
നീ കൃപയാലാണല്ലോ രക്ഷിക്കപ്പെട്ടത്.
Therefore, go ahead and sin that God's grace might abound.
അതുകൊണ്ട് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക.
Paul answered very clear. Romans 6 verse 1.
റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് അതിന് ശരിയായ ഉത്തരം നൽകി.
Verse 1 and 2. What? So then, are we to continue in sin that grace may abound? By no means. How can we who died to sin live in it?
ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചു വരാൻ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? വിശ്വാസി പാപം ചെയ്യുന്നതും അവിശ്വാസി പാപത്തിൽ തുടരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്.
It's worse.
വിശ്വാസിയുടെ പാപം അവിശ്വാസിയുടെ പാപത്തെക്കാൾ ദോഷകരമാണ്.
God judges sin no matter where he finds it.
പാപം എവിടെ കണ്ടാലും ദൈവം തക്കതായ ശിക്ഷ നൽകും.
And God certainly does not want to find it in the life of one of his own children.
എന്നാൽ തന്റെ മക്കളിൽ പാപം കണ്ടെത്തുവാനായിട്ട് ദൈവം ഒരുനാളും ആഗ്രഹിക്കുന്നില്ല.
I personally believe that no true believer in Christ can ever be lost.
ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു യഥാർത്ഥ വിശ്വാസിയും അവന് രക്ഷ നഷ്ടപ്പെടുവാൻ സാധ്യതയില്ല എന്നത്ര ഞാൻ വിശ്വസിക്കുന്നു.
But the true believer will prove the reality of his faith in Christ by an obedient life.
എന്നാൽ യഥാർത്ഥ വിശ്വാസി അനുസരണമുള്ള ജീവിതം യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് തെളിയിക്കും.
Because he has partaken of the divine nature.
കാരണം അവന് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീർന്നിരിക്കുന്നു.
The Spirit of God empowers him to live a holy life.
വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ ശാക്തീകരിക്കും.
I belong to the Holy Spirit.
ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ളവയാണ്. അവൻ വിശുദ്ധനായവനാണ്.
He says, be holy for I am holy.
ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്ന് പറഞ്ഞു.
He is the one who empowers us to live holy life.
വിശുദ്ധ ജീവിതം നയിപ്പാൻ നമ്മെ ശാക്തീകരിക്കുന്നത് ഈ വിശുദ്ധനായ പരിശുദ്ധാത്മാവാണ്.
And by his spirit, the Holy Spirit puts to death the misdeeds of the body so that we can have life.
അവന്റെ പരിശുദ്ധാത്മാവാൽ നമുക്ക് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചിട്ട് വിശുദ്ധമായ ജീവിതം നയിപ്പാനായിട്ട് കഴിയും.
There are many professors of faith.
വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്നവർ, വിശ്വാസ ഉള്ളവർ എന്ന് അഭിമാനിക്കുന്നവർ, അവർ വിശ്വാസം ഉള്ളവരല്ല. അവർ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുന്നു, എന്നാൽ അവർക്ക് വിശ്വാസം ഇല്ല.
Matthew 7.
മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം
22-23 വാക്യങ്ങൾ. Not everyone who says to me, Lord, Lord, will enter the kingdom of heaven, but the one who does the will of my Father who is in heaven.
എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നില്ല, സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്.
On that day many will say to me, Lord, Lord, did we not prophesy in your name and cast out demons in your name and do many mighty works in your name? You see, they're professors of faith.
കർത്താവേ കർത്താവേ എന്ന നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിർനാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിർനാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും.
And then will I declare to them, I never knew you, depart from me, you workers of lawlessness.
അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്ത് പറയും.
A Christian is not sinless.
ഒരു വിശ്വാസി പാപമില്ലാത്തവനല്ല.
But he does sin less.
എന്നാൽ അവൻ പാപം ചെയ്യുന്നതിൽ വളരെ വളരെ കുറവുള്ളവനാണ്.
Less and less and less and less.
അവൻ വളരെ കുറച്ച് പാപം മാത്രമേ ചെയ്യുന്നുള്ളൂ.
He is not sinless, but he is blameless.
അവൻ പാപമില്ലാത്തവനല്ല, എന്നാൽ കുറ്റം.
He is not sinless, but he is blameless.
അവൻ പാപമില്ലാത്തവനല്ല, പക്ഷേ കുറ്റമില്ലാത്തവനത്ര.
A believer can live a life of conscious victory over conscious sin.
ബോധപൂർവമായ എല്ലാ പാപങ്ങളുടെ മേലും ബോധപൂർവം ജയമെടുക്കുവാനായിട്ട് കഴിയുന്ന ഒരു വിശ്വാസിക്ക് കഴിയും.
And you can forget about your unconscious sins, still God makes you conscious of your unconscious.
നമുക്ക് ബോധത്തിൽ സുബോധമായി തെളിവില്ലാത്ത പാപങ്ങളെ കുറിച്ച് നമുക്ക് വിസ്മരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്നത്
വരെ live with a clear conscience.
കുറ്റമില്ലാത്തൊരു മനസാക്ഷിയുമായി ജീവിക്കാനായിട്ട് നമുക്ക്
കഴിയും. God makes you conscious of your unconscious sins. since you ask God for forgiveness and forsake those sins by the power of the Holy Spirit.
മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ കുറിച്ച് ദൈവം നമുക്ക് ബോധം നൽകുമ്പോൾ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവയെ ജയിക്കുകയും ചെയ്യേണ്ടതാണ്.
You're not sinless.
നാം പാപമില്ലാത്തവരല്ല,
blameless.
എന്നാൽ കുറ്റമില്ലാത്തവരാണ്.
Because we are in Christ,
നാം ക്രിസ്തുവിൽ ആയതുകൊണ്ട്
a relationship with God is established forever.
ദൈവത്തുമായി ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുകയാണ്.
When we sin,
നാം പാപം ചെയ്യുമ്പോൾ,
we don't lose that relationship.
ആ ബന്ധം നമുക്ക് നഷ്ടമാകുന്നില്ല.
What we lose is our fellowship with him.
എന്നാൽ അവനോടുള്ള കൂട്ടായ്മ നമുക്ക് നഷ്ടമാകും.
When we confess our sin,
എന്നാൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ,
he is faithful and just to forgive us of our sin.
നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും.
He cleanses us from all unrighteousness.
ആ നമ്മുടെ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും.
He has raised us up.
അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും.
To the highest position.
ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് നമ്മെ എഴുന്നേൽപ്പിക്കും.
We are a royal priesthood.
നാം ഒരു രാജകീയ പുരോഹിത വർഗ്ഗമാണ്, ഒരു വിശുദ്ധ വംശമാണ്.
Our position is kingship with Jesus.
കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ രാജ്യത്തും പങ്കുവയ്ക്കുവാനത്രേ നമുക്ക് അവസരം നൽകിയിരിക്കുന്നത്.
So it's beneath our dignity to indulge in the practices of the world.
അങ്ങനെയെങ്കിൽ ലോകം നടക്കുന്നതായ വഴികളിൽ നടക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറവുള്ളതായ ഒരു കാര്യമാണ്.
Because the last world is outside the kingdom of God.
പാപം ചെയ്യുന്നതായ ലോകം ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്.
The believer does not belong to that world any longer.
വിശ്വാസി ആ ലോകത്തിൽ ഭാഗമല്ല ഇനി.
He belongs to the kingdom of God.
അവൻ ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു.
And the next description Paul gives about the believer.
വിശ്വാസിയെ കുറിച്ച് പൗലോസ് നൽകുന്നതായ അടുത്ത വിവരണം.
He says we are light.
നാം വെളിച്ചത്തും വെളിച്ചമാണെന്നാണ്.
You read Ephesians 5:7-14, you will see that.
എഫേസ്യ ലേഖനം 5-ാം അധ്യായം 5-14 വരെ വായിച്ചാൽ നമുക്കത് കാണാൻ കഴിയും.
And the figure of light is the main thrust of the passage.
ആ ഭാഗത്തിൽ ഏറ്റവും പ്രധാനമായി ഊന്നി പറയുന്നത് വെളിച്ചം എന്നുള്ള കാര്യമാണ്.
We are called to walk as children of light.
വെളിച്ചത്തിന്റെ മക്കളായി നടക്കുവാനായിട്ടത്രേ നമ്മെ വിളിച്ചിരിക്കുന്നു.
Parallel passages in 2 Corinthians 6:14 onwards.
2 Corinthians 6:14 വാക്യം മുതൽ ഒരു സമാനമായ മറ്റൊരു ഭാഗവുമുണ്ട്.
That passage in Corinthians, it explains the contrast that exists between the child of God and the unsaved person.
ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസത്തെ വിശദമാക്കുന്നതാണ് ആ ഭാഗം.
Paul says here,
ഇവിടെ പൗലോസ് പറയുന്നത്,
that we were in darkness.
നാം ഒരിക്കൽ ഇരുട്ടിലുള്ളവരായിരുന്നു.
He does not say that we were in the darkness.
നാം ഇരുട്ടിലുള്ളവരായിരുന്നു എന്നല്ല പൗലോസ് പറയുന്നത്. എന്താണ് പറയുന്നത്? നാം മുമ്പേ ഇരുളായിരുന്നു എന്നാണ് പറയുന്നത്. 5-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ
ശ്രദ്ധിക്കുക.
നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു.
Ephesians 5:8.
ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു, അതുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊണ്ട്. ഇപ്പോൾ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വെളിച്ചത്തിന് ഇരുട്ടിനോട് എന്ത് കൂട്ടായ്മ? വെളിച്ചം അതിന്റെ ഫലം പുറപ്പെടുവിക്കുന്നു, എന്നാൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഫലശൂന്യമാണ്. ആത്മാവിന്റെ ഫലം അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ
ഫലം
അത് നീതിയിലും സമാധാനത്തിലും സത്യത്തിലുമുള്ളതാണ്.
എഫേസ്യലേഖനം
5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം.
The fruit of light is found in all that is good and right and true.
വെളിച്ചത്തിന്റെ ഫലം സകല സൽഗുണവും നീതിയും സത്യവുമാണ്. അതുകൊണ്ട് വെളിച്ചത്തിലും ഇരുളിലും ഒരേ സമയം ആയിരിക്കാനായിട്ട് നമുക്ക് അസാധ്യമാണ്. അത് സാധ്യമല്ലാത്ത കാര്യമാണ്.
Light produces goodness.
വെളിച്ചം നന്മ ഉളവാക്കുന്നു.
Goodness is one of the manifestations of the fruit of the spirit.
ആത്മാവിന്റെ ഫലത്തിന്റെ പ്രകടനങ്ങൾ ഒന്നാണ് നന്മ എന്നുള്ളത്.
You see that in Galatians 5:22.
ഗലാത്യലേഖനം 5:22 22-ാം വാക്യത്തിൽ നമുക്ക് അത് കാണാൻ കഴിയും.
Goodness is love in action. Goodness is love in action.
സ്നേഹം പ്രവൃത്തിയിൽ വരുമ്പോഴാണ് സകല ഗുണ നീതി സൽഗുണമായി തീരുന്നത്.
Ephesians 5:9 says.
എഫെസ്യലേഖനം 5:9 വാക്യം പറയുന്നത്.
The fruit of light is found in all that is good and right and true.
വെളിച്ചത്തിന്റെ ഫലം സകല സൽഗുണവും നീതിയും സത്യവുമാണ്.
Goodness is love in action.
സൽഗുണം എന്നത് സ്നേഹം പ്രവൃത്തിയായി വെളിപ്പെടുമ്പോഴാണ്.
Righteousness means rightness of character before God and rightness of actions before men.
നീതി എന്നുള്ളത് ദൈവമുമ്പാകെ പ്രവൃത്തിയിലുള്ള നീതീകരണവും മനുഷ്യരുടെ മുമ്പാകെയും ദൈവത്തിന് മുമ്പാകെയും പ്രവൃത്തിയിലുള്ള നീതീകരണമാണ്.
And both of these qualities are based on truth.
ഇത് രണ്ടും സത്യത്തിൽ അടിസ്ഥാനപ്പെട്ടതുമാണ്.
What is truth?
എന്താണ് സത്യം?
Truth is conformity to the word of God.
സത്യം എന്നത് ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്.
Conformity to the word of God and the will of God, that's truth.
ദൈവഹിതത്തോടും ദൈവവചനത്തോടും ചേർന്ന് നിൽക്കുന്നതാണ് സത്യം.
Anything that is out of anything that does not conform to the word of God and the will of God is untruth.
ദൈവവചനത്തോടും ദൈവത്തിന്റെ ഹിതത്തോടും ചേർന്ന് നിൽക്കാത്തതൊക്കെയും അസത്യവുമാണ്.
That doesn't come from God, that comes from the deceiver, he's a liar, the enemy, the deceiver.
അത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, വഞ്ചകനിൽ നിന്ന് വരുന്നതാണ്. അവൻ വഞ്ചരിക്കുന്ന ആത്മാവാണ്.
Make sure you're walking in the light.
നാം വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് ഉറപ്പു വരുത്തേണ്ടത് ആവശ്യമാണ്.
Manifesting goodness, righteousness and truth.
സകല സൽഗുണവും നീതിയും സത്യവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്ന് നാം ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്.
Jesus had so much to say about light and dark.
വെളിച്ചത്തെ കുറിച്ചും ഇരുട്ടിനെ കുറിച്ചും കർത്താവിന് ഏറെ കാര്യങ്ങൾ പറയുവാനുണ്ടായിരുന്നു.
Matthew 5:16.
മത്തായിയുടെ സുവിശേഷം 5:16 വാക്യം.
The same way let your light shine before others so that they may see your good works and give glory to your Father.
നിങ്ങളുടെ സൽപ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ.
John 3:20-21.
യോഹന്നാൻ സുവിശേഷം 3:20-21 വാക്യങ്ങൾ.
For everyone who does wicked things hates the light and does not come to the light lest his work should be exposed. But whoever does what is true comes to the light so that it may be clearly seen that his works have been carried out in God.
തിന്മാച്ച് പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തന്റെ പ്രവർത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നതിനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്നു.
What does it mean to walk as children of light?
എന്താണ് വെളിച്ചത്തിന്റെ മക്കളായി നടക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുക?
It means to live before the eyes of God, not hiding anything.
യാതൊന്നും മറച്ചു വെക്കാതെ ദൈവത്തിന്റെ കൺമുൻപിൽ നടക്കുക എന്നത്രേ അതിന്റെ അർത്ഥം.
It's a life of transparency.
അത് സുതാര്യതയുള്ളതായ ഒരു ജീവിതമാണ്.
Now look, it's easy to hide things from people.
ആളുകളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെക്കുവാൻ എളുപ്പമാണ്.
Because they can't see our hearts and our minds.
കാരണം നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ചിന്തകളും തിരിച്ചറിയുവാൻ
കഴിയില്ല.
ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് യാതൊന്നും മറഞ്ഞിരിക്കുന്നില്ല. എബ്രായലേഖനം 4:13 യാതൊരു സൃഷ്ടിയും അവന്റെ കണ്ണിന് മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല. സകലവും അവന്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും സകലവും അവന്റെ കണ്ണിന്റെ നഗ്നവും തുറന്നതുമായി കിടക്കുന്നു. അവനുമായിട്ട് എത്രയും നമുക്ക് കാര്യമുള്ളത്. ചാൾസ് സ്പർജന്റെ ജീവചരിത്രം എഴുതുവാനായിട്ട് ഒരു ലേഖകൻ അവനുവാദം ചോദിച്ചു. ആ പ്രസംഗത്തിന്റെ മറുപടി
ഇങ്ങനെയായിരുന്നു.
ആകാശത്തിൽ മേഘങ്ങളിൽ എന്റെ ജീവചരിത്രം എഴുതുന്നതിന് പോലും എനിക്ക് തടസ്സമില്ല. എനിക്ക് യാതൊന്നും മറച്ചു വയ്പാനില്ല. അതത്രേ വെളിച്ചത്തിന്റെ മക്കളായി നടക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. അതിന്റെ മറ്റൊരു അർത്ഥം നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രകാശം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുക എന്നുമാണ്. നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും
God's light penetrates into the dark world.
ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിച്ചിട്ട് അത് അന്ധകാരത്തെ പ്രകാശമായി തീർക്കും.
And as God's lights,
ദൈവത്തിന്റെ വെളിച്ചം എന്ന നിലയിൽ,
we help others find their way to Christ.
മറ്റുള്ളവർ ക്രിസ്തുവിനെ കണ്ടെത്തുവാനായിട്ട് നാം അവർക്ക് സഹായകരായി തീരും.
Because you see, the mind of the unsaved person is blinded by Satan. It's dark.
അവിശ്വാസിയുടെ മനസ്സ് പിശാച് കുരുടാക്കിയിരിക്കുകയാണ്.
2 Corinthians 4:3-4.
2 Corinthians 4:3-4. എഫെസ്യലേഖനം 4:17 പറയുന്നത് അത് പാപം നിമിത്തം ഇരുട്ടുള്ളതായി തീർന്നിരിക്കുന്നുവെന്നാണ്.
So what must we do as believers?
അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ നാം എന്താണ് ചെയ്യേണ്ടത്?
As witnesses in our lives, in our words, and we share Christ
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നാം സാക്ഷികളാകുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പ്രകാശിപ്പാനായിട്ട്
ഇടയായിത്തീരും.
അതുകൊണ്ടത്രേ ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവരായി നാം ജീവിക്കേണ്ടത് ആവശ്യമായി, നാം മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവെക്കേണ്ടതായിട്ടും ഇരിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രോഗം ബാധിച്ചതായ ഒരു വ്യക്തിയെ സഹായിക്കാൻ
കഴിയുള്ളൂ.
രോഗിയായിട്ട് ഒരു ഡോക്ടറാണ്, രോഗമുള്ള ഒരു ഡോക്ടറായിട്ട് ഡോക്ടർ ഉണ്ണിയിരിക്കുന്നുവെങ്കിൽ അവനെ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാൻ
കഴിയും?
രോഗികളായിട്ടുള്ളവർ വന്ന് വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്ന് പറയില്ലേ? അതുകൊണ്ട് നാം ആരോഗ്യമുള്ളവരായിരിക്കുന്നില്ല എങ്കിൽ രോഗികളെ സഹായിക്കാൻ നമുക്ക്
കഴിയും. If you're not walking in the light,
nam velichathil namme nam thane nadakkunnilla engil andhagarathil irikkunnavare velichathilekku nadathuvanayittu namukku sadhikkilla.
Light reveals God.
Velicham devathe velippaduthunnu.
Light produces fruit.
Velicham phalamullavakkunnathu.
But light also exposes what is wrong.
Enal thettine prakash velichathile kondirunnathumana velichathinte swabhavam.
A surgeon cannot operate in darkness.
Oru shastrakriya vidagthane irittil pravarthippanayittu kazhiyilla.
An artist cannot paint a picture in darkness.
Oru chithrakarana ഇരുട്ടിലിരുന്നു കൊണ്ട് ചിത്രം വരയ്ക്കുവാനായിട്ട്
കഴിയും.
വെളിച്ചം സത്യത്തെ വെളിപ്പെടുത്തുകയും യഥാർത്ഥ സ്വഭാവത്തെ വെളിപ്പെടുത്തുകയും
ചെയ്യും. He stays away from the church, he stays away from the Bible.
അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടാത്ത വ്യക്തി ദൈവവചനത്തോടും സഭകളോടും ചേർന്ന് നിൽക്കാത്തത്.
Some believers, they say that backsliding.
ചില വിശ്വാസികൾ പിന്മാറ്റക്കാരായി തീരുന്നത് എന്തുകൊണ്ടാണ്?
I don't find that word in the New Testament.
പുതിയ നിയമത്തിൽ എങ്ങും അങ്ങനെ ഒരു പദപ്രയോഗം ഞാൻ കാണുന്നില്ല.
If you're born of God's Spirit, you don't backslide, you move forward.
നാം ദൈവത്തിന്റെ ആത്മാവിനാൽ പുതുജന്മം പ്രാപിച്ചിരിക്കുന്നെങ്കിൽ നാം പിന്നോട്ടല്ല മുൻപോട്ടത്രേ പോകേണ്ടത്.
Either this book will keep you from sin or sin will keep you from this book.
ഒന്നില്ലെങ്കിൽ പാപം നിങ്ങളെ ഈ പുസ്തകത്തിൽ നിന്ന് അകറ്റി നിർത്തും, അല്ലെങ്കിൽ പാപം പുസ്തകം നിങ്ങളെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും.
So when someone tells me I'm frustrated as a believer, I don't know where God is. When was the last time you read the Bible?
ആരെങ്കിലും എന്റെ അടുക്കൽ വന്ന ദൈവം എവിടെയെന്ന് എനിക്ക് അറിയാൻ വയ്യ, ഞാൻ ആകെ കൂടെ കുഴഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ഞാൻ ചോദിക്കും, നീ അവസാനമായി വേദപുസ്തകം വായിച്ചത് എപ്പോഴാണ്? കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല എന്ന് പാസ്റ്റർ എന്ന്
പറഞ്ഞു.
ഒന്നില്ലെങ്കിൽ ഈ പുസ്തകം നിങ്ങളെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും, അല്ലെങ്കിൽ പാപം നിങ്ങളെ പുസ്തകത്തിൽ നിന്ന് അകറ്റി
നിർത്തും.
നാം ബോധപൂർവം ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്.
ഓൾവേസ്
ദൈവമക്കൾ എന്നതിൽ എല്ലായ്പ്പോഴും ബോധപൂർവം നാം തിരഞ്ഞെടുക്കേണ്ടതാണ്. നാം വെളിച്ചത്തിൽ നടക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. യോഹന്നാന സുവിശേഷം 12:46
I have come into the world as light.
ഞാൻ വെളിച്ചമായ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു.
So that whoever believes in me may not remain in darkness.
എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കാതെ വെളിച്ചമുള്ളവനായി തീരേണ്ടതിന് ഞാൻ വെളിച്ചമായ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു.
Matthew 5:14
മത്തായിയുടെ സുവിശേഷം 5:14
You are the light of the world. A city set on a hill cannot be hidden.
നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടുള്ളതല്ല.
When Jesus was here on earth,
യേശു ഈ ഭൂമിയിൽ സഞ്ചരിച്ചപ്പോൾ
the perfection of his character,
അവന്റെ സ്വഭാവത്തിന്റെ പരിപൂർണത,
the perfection of his conduct,
അവന്റെ പ്രവൃത്തിയുടെ പരിപൂർണത, തന്റെ ചുറ്റുപാടുമുള്ളവരുടെ പാപത്തെ വെളിപ്പെടുത്തുവാൻ യോഗ്യമായതായി, അതുകൊണ്ടാണ് പരീശന്മാർ അവനെ വെറുത്തത്.
Leaders, the Sanhedrin hated him.
അതുകൊണ്ടാണ് മത നേതാക്കന്മാർ സൻഹെദ്രിൻ സംഘം അവനെ പകച്ചത്.
They wanted to destroy him.
അവർ അവനെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചു.
John 15:22
യോഹന്നാന്റെ സുവിശേഷം 15:22
If I had not come and spoken to them, they would not be guilty of sin. Now they have no excuse for their sin.
ഞാൻ വന്ന് അവരോട് സംസാരിക്കാതെ ഇരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല.
It's like a healthy person walking into a hospital.
ഒരു ആരോഗ്യമുള്ള വ്യക്തി കടന്നു ചെല്ലുന്ന പോലെയാണ്.
ഹെൽത്തി പേഴ്സൺ അൺകോൺഷ്യസ്ലി എക്സ്പോസസ് ദി ഹാൻഡിക്യാപ്സ് ഓഫ് സിൻ ഓഫ് സിക്നസ് ഓഫ് അദർ പീപ്പിൾ വെൻ ഹി വാക്സ് ഇൻ ടു ഹോസ്പിറ്റൽ.
ആരോഗ്യമുള്ള ഒരു വ്യക്തി ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ രോഗാതുരായ വ്യക്തികളുടെ അനാരോഗ്യത്തെ പരസ്യമാക്കും.
ഐ റിമെമ്പർ പാരലൈസ്ഡ് എ പേഷ്യന്റ് ഹു ഹാഡ് എ സ്ട്രോക്ക് ആൻഡ് ഹി വാസ് വാച്ചിങ് എ ഷോർട്ട് വീഡിയോ ഓഫ് എ ജിംനാസ്റ്റ് on his mobile phone.
Pakshavada pakshakhadam badichada oru vyakti thanne mobile phone il oru gymnast inde pravartanam nirikshichathu njan orkum.
And he's looking at me and saying, Pastor, look at this fellow doing all these tricks and I can't even move.
അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ജിംനാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കണ്ടില്ലേ, എനിക്ക് അനങ്ങുവാൻ പോലും കഴിയുന്നില്ല.
Physically healthy person goes into hospital.
ഒരു ആരോഗ്യമുള്ള വ്യക്തി ആശുപത്രിയിൽ പോകുമ്പോൾ സംഭവിക്കുന്നതാണ്.
It exposes all the sickness.
രോഗം ബാധിച്ചവരുടെ രോഗത്തെ അത് വെളിപ്പെടുത്തും.
That's what happens when you as a believer walk in this world.
ഒരു വിശ്വാസി എന്ന നിലയിൽ നാം ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്നതും അതുതന്നെയാണ്.
The believer exposes darkness.
വിശ്വാസി അന്ധകാരത്തെ വെളിപ്പെടുത്തും.
He exposes sin around him.
നമ്മുടെ ചുറ്റുപാടുമുള്ള പാപത്തെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു.
Just by living as a believer.
ഒരു വിശ്വാസി എന്ന നിലയിൽ ജീവിക്കുന്നത് വഴി മാത്രം ഇത് സാധ്യമാണ്.
So Paul is telling us, live balanced lives, positively walk in the light.
അതുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ എന്ന് പൗലോസ് നമ്മോട് ആവശ്യപ്പെടുന്നു.
And negatively he tells us to denounce exposed wickedness of those in the darkness.
അന്ധകാരത്തിൽ വസിക്കുന്നവരെ അന്ധകാരത്തെ തള്ളിക്കളയേണ്ടതും ആവശ്യമാണ് എന്ന് നമ്മോട് പറയുന്നു.
That's not enough simply to expose sin.
പാപത്തെ വെളിപ്പെടുത്തിയാൽ മാത്രം പോരാ,
we must also bear fruit.
നാം ഫലം കായ്ക്കേണ്ടതും ആവശ്യമാണ്.
Ephesians 5:9.
അഞ്ചാം അധ്യായത്തിന്റെ 9-ാം വാക്യം.
The fruit of light is found in all that is good and right and true.
സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം.
Then in Ephesians 5:12 he gives us a caution.
അഞ്ചാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമുക്ക് മറ്റൊരു താക്കീത് നൽകുന്നു.
For it is shameful even to speak of the things that they do in secret.
അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു.
Be careful how you deal with the unfruitful works of darkness.
അന്ധകാരത്തിന്റെ ഫലമില്ലാത്തതായ പ്രവൃത്തികളെ കൈകാര്യം ചെയ്യുമ്പോൾ നാം വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതാണ്.
You know what the motto is today?
ഇന്നത്തെ ആപ്തവാക്യം എന്താണെന്ന് അറിയാമോ?
Tell it like it is.
കാര്യങ്ങൾ ഉള്ളതുപോലെ പ്രസ്താവിക്കുക.
Dangerous, isn't it?
അപകടകരമാണ്.
Especially when it comes to exposing the filthy things of darkness.
പ്രത്യേകിച്ച് അന്ധതയുടെ അന്ധകാരത്തിന്റെ നിഷ്ഫല പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്നതിനോടുള്ള ബന്ധത്തിൽ.
In doing so, what are we doing?
അങ്ങനെ ചെയ്യുമ്പോൾ നാം എന്താണ് വാസ്തവത്തിൽ സാധിക്കുന്നത്?
We unconsciously advertise and promote sin.
നാം ബോധപൂർവമല്ല എങ്കിൽ തന്നെയും പാപത്തിന് പരസ്യം നൽകുകയാണ് ചെയ്യുന്നത്.
Paul says in Ephesians 5:12.
അഞ്ചാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് നമ്മോട് പറയുന്നത്,
it is a shame even to speak of those things.
അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു എന്നാണ്.
And some preachers enjoy reveling in the sensation so much so that their sermons excite appetites.
ചില പ്രസംഗകർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസ്താവിക്കുന്നതിൽ വളരെ താല്പര്യരാണ്. അവർ മറ്റുള്ളവരുടെ വികാരങ്ങളെ
ഉണർത്തുന്നവരുമാണ്.
നിഷ്കളങ്കരായ ആളുകൾക്ക് ആവശ്യത്തിൽ അധികം വിവരങ്ങൾ നൽകുന്നതാണ് അവർ ചെയ്യുന്നതിന്റെ കാര്യം.
Romans 16:19.
റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം.
I want you to be wise as to what is good and innocent as to what is evil.
റോമർ 16:19 പറയുന്നു, നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞരും അജ്ഞന്മാരും ആയിരിക്കണം എന്ന് അനിച്ഛിക്കുന്നു. ചില ആളുകൾ യുവജനങ്ങളുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരാണ്. ഇന്നത്തെ യുവജനങ്ങൾ വായിക്കുന്ന സാഹിത്യങ്ങളൊക്കെയും അവരും വായിച്ചെങ്കിൽ മാത്രമേ യുവജനങ്ങളെ ശരിയായി മനസ്സിലാക്കുവാൻ കഴിയുന്നുള്ളൂ എന്നവർ ചിന്തിക്കുന്നു.
I know a preacher in Kerala, he in front of young people in the youth meeting, he said this, I have all the magazines that you are reading in my home. And I said, oh my God.
നിങ്ങൾ വായിക്കുന്നതായ എല്ലാ മാസികകളും ഞാൻ എന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് യുവജനങ്ങളോട് തുറന്നു പറഞ്ഞ ഒരു പ്രസംഗനെ എനിക്കറിയാം. സൂക്ഷിക്കുക, അത് നിങ്ങളുടെ മനസ്സിനെ
കളങ്കപ്പെടുത്തും.
നിങ്ങളുടെ മനസ്സിനെ മാത്രമല്ല നിങ്ങളുടെ മക്കളുടെ മനസ്സിനെയും അത്
മലിനമാക്കും.
പാപത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് അത് തീരും.
And I knew that man was walking in sin.
ആ മനുഷ്യൻ പാപം ചെയ്തു ജീവിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചും എനിക്ക് ബോധമുണ്ടായി. അവന്റെ ശുശ്രൂഷയ്ക്ക് ശക്തി ഇല്ലായിരുന്നു. വെറും വായി മാത്രമാണ് അവൻ. കാരണം
ജീവിതത്തിൽ
ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും തന്നെ ഭവനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ പാപത്തിൽ വസിക്കുന്നവനാണ്.
Listen, don't perform postmortem.
ചീഞ്ഞളഞ്ഞതായ ഒരു ശവ ശരീരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതായിട്ടില്ല. അതിന്റെ അഴിഞ്ഞ അഴുകിയ അവസ്ഥയെ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. വിശ്വാസി ആകെ കൂടെ ചെയ്യേണ്ടത് വെളിച്ചം പ്രകാശിപ്പിക്കുക എന്നത് മാത്രമാണ്.
Ephesians 5:13.
എഫെസ്യ ലേഖനം 5:13 വാക്യം.
But when anything is exposed by the light, it becomes visible.
വെളിച്ചത്താൽ ബോധം വരും, ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ.
You see, when you think of light, you think of waking up to a new day.
വെളിച്ചത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പുതിയ ദിവസം ഉണർന്നെഴുന്നേൽക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ്.
And Paul is presenting that picture in Ephesians 5:14.
5:14 അങ്ങനെ ഒരു ചിത്രമാണ്. ആണ് പൗലോസ് നമുക്ക് വരച്ചു
കാണിക്കുന്നത്. Anything that becomes visible is light. Therefore it says awake O sleeper and arise from the dead and Christ will shine on you.
ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെമേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു.
Actually Paul is paraphrasing Isaiah chapter 60 verse 1.
യെശയ്യാ പ്രവാചകൻ പുസ്തകം 60 അധ്യായത്തിന്റെ 1 വാക്യമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, ഉദ്ധരിക്കുന്നത്.
Arise, shine, for your light has come and the glory of the Lord has risen upon you.
എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു.
അയ്യോ ബിലീവർ ഹു ഗെറ്റ്സ് അപ്പ് ഇൻ ദി മോർണിംഗ് ആൻഡ് സേസ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അനദർ ന്യൂ ഡേ, താങ്ക് യു ലോർഡ്.
അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു പുതിയ ദിവസത്തിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ
എഴുന്നേൽക്കുന്നത്?
അതോ അയ്യോ
മൈ പില്ലോ ആൻഡ് പുട്ട് ദി ഷീറ്റ് അറൗണ്ട്, I don't know.
Ado oh oru divasam kuda undayallo vannallo enna bharathil elinekkunnavaraanu.
When Jesus rose from the dead,
Yesu marichavaril nu uyarthenattappo,
it was the dawning of a new day.
Adu oru pudhiya divasathinte aarambhamayirun,
a new day for the whole world.
Sarva logathe samanchirtholum oru pudumayude aarambham.
And believers are not sleeping in sin and death.
Vishwasigal maranathilum paapathilum urangunnavaralla.
We've been raised from the dead.
Naam marichavaril nu uyarthenattavara.
Through faith in him we are raised up and we are seated with him as king.
Avanulla vishwasathal avanodu kooda uyarthenattu namme rajakanmaraakki vechirikkayanu.
The darkness of my life is past.
Ente jeevithinte andhara avasthakal maari poyirikkunnu.
The graveyard is past.
ശവ കുടീരത്തിന്റെ അവസ്ഥ മാറിപ്പോയി.
Now we walk in the light.
ഇപ്പോൾ നാം വെളിച്ചത്തിൽ നടക്കുന്നവരാണ്.
The light of salvation.
അത് രക്ഷയുടെ വെളിച്ചമാണ്.
And salvation is the beginning of a new day.
രക്ഷ എന്നുള്ളത് ഒരു പുതിയ ദിവസത്തിന്റെ ആരംഭവുമാണ്.
And we should live as those who belong to the light.
വെളിച്ചത്തിലുള്ളവരായിട്ട് നാം നടക്കേണ്ടതും ആവശ്യമാണ്.
Not to the darkness.
അന്ധകാരത്തിലുള്ളവരായിട്ടല്ല, വെളിച്ചത്തിലുള്ളവരായിട്ട് നടക്കേണ്ടത്.
Jesus said, Lazarus, come forth.
യേശു പറഞ്ഞു, ലാസറേ പുറത്തു വരിക.
The believer has no business in darkness.
ആ ഇരുട്ടിലിരിക്കുവാനായിട്ട് വിശ്വാസിക്ക് യാതൊരു ന്യായവുമില്ല.
He is a saint.
യേശു പറഞ്ഞു.
Which means he is a partaker of the inheritance of the saints. In light.
അവൻ വിശ്വാസം, അവൻ വിശുദ്ധനാണ്, അതിന്റെ അർത്ഥം വിശുദ്ധന്മാരുടെ അവകാശത്തിന് യോഗ്യനുമാണ്.
Now read Colossians 1:12.
കൊലോസ്യ ലേഖനം 1 അധ്യായത്തിന്റെ 12 വാക്യം ഇനി വായിക്കുക.
Giving thanks to the Father who has qualified you to share in the inheritance of the saints in light.
വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ദൈവം.
You and I are kings and priests.
ഞാനും നിങ്ങളും രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്.
Because we have been delivered from the power of darkness.
കാരണം അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചിരിക്കുന്നു.
Translated into the kingdom of his dear son.
അവന്റെ പുത്രന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു.
Colossians 1:13.
കൊലോസ്യ ലേഖനം 1 അധ്യായം 13 വാക്യം.
He delivered us from the domain of darkness and transferred us to the kingdom of his beloved son.
നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു.
The believer is light in the Lord.
വിശ്വാസി കർത്താവ് വെളിച്ചമാണ്.
Ephesians 5:8.
അഞ്ചാം അധ്യായത്തിലെ 8 വാക്യത്തിൽ നമ്മൾ കേട്ടു.
For at one time you were darkness.
മുമ്പേ നാം ഇരുളായിരുന്നു.
But now you are light in the Lord.
ഇപ്പോൾ നാം ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു.
You were darkness.
നിങ്ങൾ ഇരുളായിരുന്നു.
It doesn't just say you were in darkness.
നിങ്ങൾ നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു എന്നല്ല, നിങ്ങൾ അന്ധകാരമായിരുന്നു.
But now you are light.
എന്നാൽ ഇപ്പോൾ നിങ്ങൾ വെളിച്ചമാകുന്നു.
In the Lord.
കർത്താവിൽ വെളിച്ചമാകുന്നു. അതുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളി. അവന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മെ ഇരുട്ടിൽ നിന്ന് അവന്റെ വെളിച്ചത്തിലേക്ക്
കൊണ്ടുവന്നിരിക്കുന്നുവല്ലോ.
നമ്മെ ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമാക്കി
തീർത്തിരിക്കുന്നു.
അവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി. ഇനി നാം വെളിച്ചത്തിന്റെ മക്കളായി
നടക്കേണ്ടത്.
എനിക്ക് ഒരിക്കലും സാധ്യമല്ലാതിരുന്ന കാര്യം എനിക്കിപ്പോൾ സാധ്യമാണ്.
1 John 4:4.
നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നമ്മുടെ ശരീരം അവന്റെ മന്ദിരം, ആത്മാവിന്റെ മന്ദിരമാണ്.
1 Corinthians 6:9.
നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ നിക്ഷേപമാണ്. 2 Corinthians 4:7.
2 Corinthians 6:17.
നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ഉപകരണമാണ്.
Romans 6:13.
റോമാലേഖനം 6:13 വാക്യം അങ്ങനെ
പറഞ്ഞു.
നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആയുധമാണ്.
2 Corinthians 10:10.
2 Corinthians 6:10. ശത്രു സർപ്പത്തിന്റെ തലയെ തകർത്തവൻ അവനത്രേ നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ചത്. നിങ്ങൾ വെളിച്ചതിൽ നടക്കേണ്ടതിനത്രേ അവൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് അന്ധകാരവുമായിട്ട് ഇനി കളി കൂടരുത്. ഇരുട്ടുമായിട്ട് ബന്ധം ആകരുത്. നിങ്ങളിൽ അവന്റെ വെളിച്ചം പ്രകാശിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ട് നീ ഇനിയും അന്ധകാരത്തിൽ ഇരിക്കണം?
You know, one of the biggest problems believers have today,
ഇന്ന് വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ്,
is they don't know their position in Christ.
ക്രിസ്തുയേശുവിലുള്ള അവരുടെ സ്ഥാനത്തെ കുറിച്ച് അവർക്ക് അറിവില്ല എന്നുള്ളതാണ്.
Therefore, there's no victory.
അതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ വിജയവുമില്ല.
That's another sermon.
അത് മറ്റൊരു പ്രസംഗത്തിന്റെ വിഷയമാണ്.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവകാര്യങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊടുത്തുകൊണ്ട് നാം കേട്ട വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മെ വെളിച്ചത്തിലുള്ളവരായിരിക്കാനായിട്ട് വിളിച്ചിരിക്കുന്നത് നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ പ്രിയമക്കളായിട്ട് ദൈവത്തെ അനുകരിപ്പാൻ തക്കവണ്ണം നമ്മെ വിളിച്ചിരിക്കുന്നു നമുക്ക് ഓർക്കാം. നമ്മെ വിശുദ്ധന്മാരായിട്ട് വിളിച്ചിരിക്കുന്നു എന്ന് നാം കേട്ടുവല്ലോ. വെളിച്ചത്തിൽ നടപ്പാൻ തക്കവണ്ണം, വിശുദ്ധിയിൽ നടപ്പാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ പ്രിയ മക്കളായിട്ട് നടപ്പാൻ തക്കവണ്ണം നമ്മുടെ നടപ്പിനെയും നമ്മുടെ വാക്കുകളെയും നമ്മുടെ നാവിനെയും ഒക്കെയും നിയന്ത്രിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസ്ഥാനിൽ താഴ്ത്താം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിൻ്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ നീ വിളിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ വിളിയെക്കുറിച്ചുള്ള ബോധമുള്ളവരായി വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് വിശുദ്ധന്മാരായിട്ട് കഥാവെ നിനക്ക് പ്രിയപ്പെട്ട മക്കളായിട്ട് സത്യത്തിൽ വെളിച്ചത്തിലും നീതിയുടെ ഫലം കായ്ക്കുന്നവരായിട്ടും നടപ്പാൻ തക്കവണം ഞങ്ങളെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ നീ ആക്കി വെച്ചതിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇത് ഞങ്ങൾക്ക് സാധ്യമാക്കി തന്നിരിക്കാൻ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇരുട്ടുമായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല എന്ന് ഓർക്കുവാൻ തക്കവണം കഥാവെ നിരന്തരം വെളിച്ചത്തിൽ നടപ്പാൻ തക്കവണം ഓരോ ദിവസവും വെളിച്ചത്തിൻ്റെ പ്രകാശത്തിലേക്ക് ഉടർന്നെഴുന്നേൽപ്പാൻ തക്കവണം നിന്റെ നാമത്തിന് മഹത്വത്തിനായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം അനേകരെ വെളിച്ചത്തിലേക്ക് നടത്തുന്നവരായി തീരുവാൻ തക്കവണം കഥാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ശരീരങ്ങളെയും മനസ്സുകളെയും ഒരുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ
ആമേൻ.